പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് മരണാനന്തരം എന്ന വിഷയത്തിന്റെ പാർട്ട് 2 ആണ്. എന്നെ ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും ഈ മെസ്സേജിന്റെ പാർട്ട് 1 കേട്ടിട്ടില്ല എങ്കിൽ അതാദ്യം കേൾക്കുവാനും തുടർന്ന് പാർട്ട് 2 എന്നെ ശ്രദ്ധിക്കുവാനും ഞാൻ വിനീതമായി ഓർപ്പിക്കുന്നു. ഇന്ന് ഒരു മനുഷ്യന് തന്റെ മരണാനന്തര നിത്യതയെക്കുറിച്ച് ഒരു സാമാന്യ അറിവ് ഉണ്ടായിരിക്കണം. അതായത് താങ്കളുടെ പ്രാണനും ആത്മാവും ഈ മൺകൂടാരത്തെ വിട്ട് മാറിക്കഴിയുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നു, അതിന് സുബോധമുണ്ടോ, അത് എവിടെയായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ താങ്കളുടെ നിത്യരക്ഷയ്ക്ക് തന്നെ അത് കാരണമായേക്കാം. അതുകൊണ്ട് എന്നെ തുടർന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ വളരെ വിനീതമായി താങ്കളോട് അപേക്ഷിക്കുകയാണ്. ഈ മെസ്സേജിന്റെ പാർട്ട് 2 താങ്കൾക്കൊരു ദൈവിക ഉറപ്പ് താങ്കളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അതായത് താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ദുഷ്ടനായിക്കൊള്ളട്ടെ, പാപിയായിക്കൊള്ളട്ടെ, കുടിയനായിക്കൊള്ളട്ടെ, കുലപാതകിയായിക്കൊള്ളട്ടെ, കൊള്ളക്കാരനായിക്കൊള്ളട്ടെ, ഏത് ജാതിയിലോ ഭാഷയിലോ വംശത്തിലോ ഗോത്രത്തിലോ ഉള്ള ആളായിക്കൊള്ളട്ടെ, ഇന്ന് താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ താങ്കൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ക്രൂശിലൂടെ ഒഴുകിയ തങ്ക നിണത്തിൽ അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസത്താൽ, കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു എന്നുള്ള വിശ്വാസത്താൽ താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ അനേകരുണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ, മറ്റു പല കൂദാശകളിലും ഒക്കെ വിശ്വസിച്ചിട്ട് മറ്റു പല രക്ഷയ്ക്കുള്ള മാർഗങ്ങളും ചെയ്തിട്ട് കർത്താവിന്റെ ക്രൂശിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അനേകരുണ്ട്. അവർക്ക് ഈ കർത്താവിന്റെ ക്രൂശ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രിയ സ്നേഹിത, തങ്ങൾ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് ഈ ക്രൂശിൽ വിശ്വസിക്കണം. ഈ ക്രൂശിലാണ് താങ്കളുടെ രക്ഷയെങ്കിൽ വേറെ ഒന്നിലുമല്ല. ഇന്ന് കാൽവറിയിലൂടെ ഒഴുകിയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ തങ്ക നിണത്തേക്കാൾ വിലയേറിയതായി ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. താങ്കൾ ലോകത്തിലുള്ളത് മുഴുവനും വിശ്വസിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് താങ്കൾ വിശ്വസിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. താങ്കൾക്കിത് ഒരു ഗുണവും ചെയ്യത്തില്ല. അതുകൊണ്ട് വാസ്തവമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അതിലാണ് താങ്കൾ രക്ഷിക്കപ്പെടുന്നതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, അതിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു താങ്കൾ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് താങ്കൾ രക്ഷിക്കപ്പെടുകയാണ്. ആ വിശ്വാസത്താൽ ഇന്ന് താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുകയാണ്. യു വിൽ വണ്ടർ When the roll is called up, your name will be there. പേര് വിളിക്കുന്ന നാളിൽ താങ്കളുടെ പേരും ആ ലിസ്റ്റിൽ ഉണ്ടാകും. എൻ്റെ ഒരു മെസ്സേജിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുവാൻ എനിക്ക് അന്തരാത്മാവിൽ ഒരു പ്രേരണയുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും പറയുകയാണ്. അതായത് ടൈറ്റാനിക് എന്ന മനോഹര കപ്പൽ ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിൽ നിന്ന് അതിൻ്റെ കന്നി യാത്ര ആരംഭിക്കുമ്പോൾ അതിൽ അനേക ജാതി മതസ്ഥർ, പ്രൊഫഷണൽസ്, ബിസിനസ്സുകാർ, പല ക്ലാസ്സിലുള്ള ആൾക്കാർ. എന്നാൽ ആ മനോഹര പ്രൗഢ ഗംഭീരമായ കപ്പൽ അതിദാരുണമായി ഒരു വലിയ മഞ്ഞു മലയിൽ ഇടിച്ച് ആഴിക്കടലിൽ മുങ്ങിത്താണു. അത് അങ്ങനെ ദാരുണമായ ആ സംഭവം നടന്നപ്പോൾ, ആ ആക്സിഡന്റിൽ അതിൻ്റെ തിരച്ചിൽ നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ലിവർപൂളിലെ സ്റ്റാർലൈൻ ഓഫീസിന്റെ മുമ്പിൽ യാത്രികരുടെ ബന്ധുമിത്രാദികൾ തിങ്ങിക്കൂടുവാനായിട്ട് ഇടയായി. ആ ബിൽഡിങ്ങിന്റെ വെളിയിൽ രണ്ട് ബോട്ടുകൾ അധികൃതർ തൂക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ റെസ്ക്യൂ ബോട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് അധികൃതർ ആ ബോട്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ കണ്ണും നട്ട് തണുത്ത് വിറങ്ങലിച്ച് നിറമിഴികളോട് അനേകർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വെളിയിൽ ആ ബോർഡിൽ കണ്ണു നട്ട് നോക്കി നിന്നിരുന്നു. ഒരു ബോർഡിൽ നെയിം ഓഫ് ദ പീപ്പിൾ ഹു ആർ നോൺ ടു ബി സേവ്ഡ്, മറ്റേ ബോർഡിൽ നെയിം ഓഫ് ദ പീപ്പിൾ ഹു ആർ നോൺ ടു ബി ലോസ്റ്റ്. പ്രിയ സ്നേഹിത, അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു സിമിലർ സിറ്റുവേഷനിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടതായി വരും. ഒരു ബോർഡിൽ നെയിം ഓഫ് ദ പീപ്പിൾ ഹു ആർ നോൺ ടു ബി സേവ്ഡ്, മറ്റേ ബോർഡിൽ നെയിം ഓഫ് ദ പീപ്പിൾ ഹു ആർ നോൺ ടു ബി ലോസ്റ്റ് ഫോർ എവർ. ചോയ്സ് ഈസ് യുവേഴ്സ്. താങ്കൾക്ക് എന്തും തീരുമാനിക്കാം. ഇന്ന് രക്ഷ സിമ്പിളാണ്, അത് കൃപയാലാണ്. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ ആഴമായ അടിപതറാത്ത ആ വിശ്വാസത്താലാണ്. ദൈവം അതിനായി താങ്കളുടെ ഉൾക്കണ്ണുകളെ തുറക്കുമാറാകട്ടെ, അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വിഷയത്തിലേക്ക് വരുന്നു, മരണാനന്തരം രണ്ടാം ഭാഗം. മരണശേഷം യാതനാ സ്ഥലത്തോ പറുദീസയിലോ ആയിരിക്കുന്നവർക്ക് തിരിച്ചറിവും സുബോധവും ഉണ്ടോ എന്ന ചോദ്യത്തോടെയാണ് പാർട്ട് വൺ നാം ക്ലോസ് ചെയ്തത്. അതുപോലെ വേറെ ഒരു ചോദ്യവുമായി പാർട്ട് ടു ആരംഭിക്കുകയാണ്. മരണശേഷം രക്ഷയ്ക്ക് അവസരമുണ്ടോ? മലയാളികൾ പൊതുവെ എല്ലാം നോക്കിയിട്ട് അവസാനം മരണശേഷം രക്ഷയ്ക്ക് വല്ല അവസരവും ഉണ്ടോ എന്ന് നോക്കുന്നവരാണ്. എല്ലാ ഓപ്ഷൻസും നോക്കി അവസാനം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് പൊതുവെ മലയാളികൾ. യു കെയിലാണെങ്കിൽ lastminute.com എന്ന് പറയുന്ന ഒരു ഇന്റർനെറ്റ് സർവീസ് ആയിട്ടുണ്ട്. മിക്ക മലയാളികളും ഈ lastminute.com ആൾക്കാരാണ്. കാര്യം അവസാനം എല്ലാം നോക്കി, എല്ലാവരും നോക്കി, ആർക്കും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവസാനം ഞാനും കയറി രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി. എന്നാൽ ഈ കേസിൽ അത് താങ്കൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ശേഷക്രിയകൾ നടത്തി സ്വർഗത്തിൽ വിടുന്ന ഒരു സ്കീം വേദപുസ്തകം അനുശാസിക്കുന്നില്ല. ആരെയും കുറച്ചു കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനെയും കുറച്ചു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ലാത്തതിനാൽ അതിന്റെ ഇലാബറേഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരിക്കൽ മരിച്ചാൽ പിന്നെ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ കസ്റ്റഡിയിലാണ്. അവിടെ നിന്നും ഒരു ചെപ്പടി വിദ്യയ്ക്കും ഒരു ശേഷക്രിയകൾക്കും ഒരാഭിചാരത്തിനും താങ്കളെ വിടുവിക്കുവാൻ കഴിയത്തില്ല എന്ന ദാരുണ സത്യം താങ്കൾ അവിടെ കിടന്ന് മനസ്സിലാക്കും. But that will be too late and you won't be able to do anything more to save you. താങ്കളെ അതിനുശേഷം താങ്കൾക്ക് അവിടെ കിടന്ന് താങ്കളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. താങ്കളുടെ ബോഡി, ശരീരം ഒരു പക്ഷേ 6 അടി മണ്ണുകൊണ്ട് തീർന്നേക്കാം. പക്ഷെ താങ്കളുടെ പ്രാണനും ആത്മാവും അത് നിത്യമാണ്. അത് അഗാധ കൂപത്തിൽ അത് എന്നേക്കും നിത്യദണ്ഡനം അനുഭവിക്കേണ്ടി വരും. ബോട്ടംലെസ് പിറ്റ്. അത് ഏകാന്തമാണ്. അത് നമുക്ക് ചിന്തിക്കുവാൻ, നമുക്ക് നമ്മുടെ മനസ്സിൽ കോംപ്രിഹെൻഡ് ചെയ്യുവാൻ കഴിയുന്നതിലും ഭയങ്കരമാണ്. അത് അഗാധമാണ്. അത് അതിദാരുണമായ ഒരു 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 സിറ്റുവേഷനാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. നിത്യ നരകാഗ്നി, നിത്യ കോപാഗ്നി. മരണശേഷം താങ്കൾക്ക് വീണ്ടും രക്ഷയ്ക്ക് അവസരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, മരിച്ചവരുടെ ആത്മാക്കൾ അവരുടെ പ്രിയപ്പെട്ടവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ച് വരാറുണ്ടോ? അതായത് കല്യാണം, പുരവാസ്തുലി, ജനനം, മരണം ആദിയായ വിശിഷ്ട ദിവസങ്ങളിൽ താങ്കളുടെ പ്രിയപ്പെട്ടവരുടെ സുഖദുഃഖങ്ങൾ അന്വേഷിച്ച് വരാറുണ്ടോ? പടിക്കലും റോഡിലും വീടിന്റെ പിന്നാമ്പുറത്തും ഒക്കെ വരാറുണ്ടോ എന്ന് അനേകർക്ക് സംശയമുണ്ട്. എന്നാൽ അതിന്റെ ഉത്തരം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇല്ല. സുബോധമുണ്ട്, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പ് വരെ അവർക്ക് വിശ്രമമാണ്. ആത്മാവിന് വിശ്രമം എന്ന് പറയുമ്പോൾ യാതനാ സ്ഥലത്താണെങ്കിൽ അവിടെ അങ്ങനെ സുഖമായ ഒരു വിശ്രമം അല്ല, അവർക്ക് യാതനയാണ്. അവർ പരദീസയിലാണെങ്കിൽ അവർ സുഖമായി ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. മരിച്ചത് വരെയുള്ള കാര്യങ്ങൾ അവർക്കറിയാം. പക്ഷെ കർത്താവിന്റെ കസ്റ്റഡിയിലായത് കാരണം, സ്വർഗീയ കസ്റ്റഡിയിലായത് കാരണം അവിടെ നിന്നും അവർക്ക് എങ്ങും പോകുവാൻ കഴിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഭൂമിയിലേക്കോ ബന്ധുമിത്രാദികളുടെ അടുക്കലേക്കോ എങ്ങും പോകുവാൻ കഴിയത്തില്ല. അവരുടെ ആത്മാവ് സർവ്വവ്യാപിയോ സർവജ്ഞാനിയോ ഒന്നും അല്ലാത്തത് കാരണം പുതിയ പുതിയ അപ്ഡേറ്റുകൾ അവർക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. അവിടുത്തെ അവസ്ഥ അഥവാ യാതനാ സ്ഥലത്താണെങ്കിൽ അത് വലിയ ഭീകരമാണ്. അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും ഭയങ്കര ഭീകരമാണ്. അവരുടെ സുഖദുഃഖമൊക്കെ അന്വേഷിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല നമ്മൾ അവിടെ ആയിരിക്കുന്നത്. സീ, നമ്മൾ തന്നെയാണ്, നമ്മുടെ അകത്തെ മനുഷ്യനാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയുള്ള ചിന്തകളാണ് അവിടെയും. പക്ഷെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എങ്ങോട്ടും പോകുവാനായിട്ട് കഴിയത്തില്ല. നിത്യമായി നഷ്ടപ്പെട്ടു പോയ കുറ്റബോധം, ആ നഷ്ടബോധം കരച്ചിലും പല്ലുകടിയും മാത്രം. അവർക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അവിടെ കിടന്ന് റിയലൈസ് ചെയ്യുകയാണ്. എന്നാൽ സ്വർഗത്തിലാണെങ്കിൽ നിത്യ സന്തോഷം. ആ സന്തോഷത്തിന്റെ ആധിക്യം, ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമാ. ആ സന്തോഷത്തിന്റെ ആ ആധിക്യം നിമിത്തം അവർക്ക് ലോകത്തിലുള്ളതിനെ കുറിച്ചൊന്നും അവർ പിന്നെ ചിന്തിക്കത്തേയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാക്കൾ ആയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ ആത്മാവ് വരുന്നത് പിന്നെ ആരുടെയാണ്? 12 വയസ്സുള്ള ഒരു ബാലിക, 85 വയസ്സുള്ള മുത്തച്ഛൻ്റെ ശബ്ദത്തോടുകൂടിയൊക്കെ സംസാരിക്കുകയും ഭൂതം ഭാവി ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് കേൾക്കാമല്ലോ, അതെന്താണ് അതിൻ്റെ സംഗതി എന്ന് ചോദിക്കാറുണ്ട്. ഇത് സാത്താന്റെ ആത്മാവാണ്, ഭൂതാത്മാവാണ്. ഇങ്ങനെ ഭൂതം ബാധിച്ചവരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുവാൻ നമുക്കിന്നും കഴിയും. യേശുക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ അനേക ഭൂതഗ്രസ്തരെ കർത്താവ് ഇതുപോലെ സൗഖ്യമാക്കി ഭൂതത്തെ ഇറക്കി വിടുന്നുണ്ട്. അവർക്ക് ഭൂതവും ഭാവിയും ഒക്കെ ഇങ്ങനെ ആക്ട് ചെയ്യുവാനും ഏത് രീതിയിലും പറയുവാനും ചെയ്യുവാനും കഴിയും. സീ, നമ്മൾ സാത്താനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സാത്താൻ ഈ ലോകത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫർ ചെയ്യുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ കൂടി ഈ ലോകത്തിൻ്റെ മഹത്വം മുഴുവനും കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞതാണ്, ഇത് മുഴുവനും എൻ്റേതാണ്, എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാനിത് നിനക്ക് തരാമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് ഓഫർ ചെയ്തതാണ് അവന്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കും അവൻ ഓഫർ ചെയ്യും. ഭൂതം ഭാവി പറയുക എന്നൊക്കെ പറയുന്ന അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല. അത് കണ്ട് നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അതല്ല, അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളും ചെയ്യുവാൻ സാത്താന് കഴിയും. നമ്മളവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അനുഗ്രഹങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വീര്യപ്രവർത്തികളൊക്കെ കാണുമ്പോഴത്തേന് അതിന് അടിയറവ് പറഞ്ഞു പോകരുത്. സത്യം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം, യാതനാ സ്ഥലമാണോ നരകം? ഇത് രണ്ടും ഒന്നാണോ? ഇത് രണ്ടും ഒരു സ്ഥലമാണോ? അല്ല, യാതനാ സ്ഥലം ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. നാം തിരുവചനം നമുക്കത് ഉറപ്പു തരുന്നുണ്ട്. യാതനാസ്ഥലം, അതായത് അബ്രഹാമിൻ്റെ മടി, യാതനാസ്ഥലം എന്ന് പറയുന്നിടത്തെ യാതനാസ്ഥലം അത് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലാണ്. എന്നാൽ നരകം ഭൂമിയിലേ അല്ല, അത് വേറൊരു തനി സ്ഥലമാണ്. ഭൂമിയിലാണെങ്കിൽ ഭൂമി കത്തി അഴിയുമ്പോൾ അതും അഴിഞ്ഞു പോകും. നോ, നരകമെന്ന് പറയുന്നത് നിത്യമാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, എൻ്റെ കോപത്തിൽ തീ ജ്വലിച്ചു, പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും, ഭൂമിയെയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. മനസ്സിലായോ? ഭൂമി കത്തി മാറിപ്പോകും, ആകാശം അഴിഞ്ഞു പോകും. ഇതെല്ലാം പോയി കഴിയുമ്പോൾ നരകം ഭൂമിയിലുള്ള ഒരു സംഗതിയാണെങ്കിൽ അത് കത്തിപ്പോകും, അത് തീരും. അങ്ങനല്ല, നരകം നിത്യമാണ്, അതൊരു തനി സ്ഥലമാണ്. അത് ദൈവം അതിൽ ആദ്യം ഇടുന്നത് ഈ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് ഇതുവരെ ഉദ്ഘാടനം നടന്നിട്ടില്ല, എല്ലാം സെറ്റ് റെഡിയാക്കിയിരിക്കുകയാണ്. അതിൽ ആദ്യം ഇടാൻ പോകുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ അത് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം നടക്കുന്നത് 1000 ആണ്ട് വാഴ്ചയാണ്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ പഴയ പാമ്പായ സർപ്പം, അല്ലെങ്കിൽ തൃത്വത്തിലെ സാത്താന്റെ തൃത്വത്തിലെ പിതാവായ സർപ്പം, അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിലിടുകയും 1000 ആണ്ട് വാഴ്ച കർത്താവിനോടൊപ്പം യേശു ക്രിസ്തു രാജാവായിട്ട് ഈ ലോകത്തിൽ നടക്കുകയാണ്. അതിൻ്റെ അവസാനം വെള്ള സിംഹാസനത്തിലെ ന്യായവിധി നടക്കും. ആ സമയത്ത് ഈ പഴയ പാമ്പായ സർപ്പത്തെ പിടിച്ച് ഈ കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കിടക്കുന്ന അഗാധ കൂപത്തിലേക്ക് അവനെയും തള്ളിയിടുവാനായിട്ട് ഇടയാകും. നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അതിങ്ങനെ പറയുന്നു, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. മനസ്സിലായോ? ഇത് എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടുന്ന ഒരു നരകമാണ്. അതിൻ്റെ 11-ാം വാക്യം, അതിനുശേഷം വെള്ള സിംഹാസനം അവിടെ സെറ്റ് ചെയ്തേക്കാണ്. വെള്ള സിംഹാസനത്തിൻ്റെ കാഴ്ചയാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ഈ ഭൂമിയും ഈ ആകാശവും ഒക്കെ ഒഴിഞ്ഞു പോകും, പിന്നെ അതൊന്നുമില്ല. അനന്തതയുടെ വിഹായസിൽ ഒരു വെള്ള സിംഹാസനം വിരിച്ചിരിക്കുകയാണ്. 12, മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഇപ്പോഴാണ് ആദാം മുതൽ മരിച്ചുപോയ എല്ലാ ദുഷ്ടന്മാരും ഈ യാതനാസ്ഥലത്ത് കഴിഞ്ഞിരുന്നവരെല്ലാം എഴുന്നേറ്റ് ഇവിടെ വരികയാണ്. അതുപോലെ തന്നെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ, ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ കൂടി കടന്നുപോയ ദുഷ്ടന്മാരും നല്ലവരും ഒക്കെയായിട്ടുള്ള ആൾക്കാരും ഈ വെള്ള സിംഹാസനത്തിലേക്ക് വരികയാണ്. ഭാഗ്യവശാൽ നമ്മളാരും ഈ വെള്ള സിംഹാസനത്തിൽ വരത്തില്ല. കാര്യം, നമ്മൾ ഇതിനു മുമ്പേ കർത്താവിൻ്റെ സഭയുടെ ഉൽപ്രാമണത്തിൽ ചേർക്കപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭ എന്ന് പറയുന്ന ഒരു സഭയിലേക്ക് ചെല്ലുകയും നമ്മുടെ കിരീടങ്ങളും നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം പ്രാപിച്ച് കർത്താവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിൽ വന്നപ്പോൾ ഒരു പുനരുദ്ധാനം ഉണ്ടായി. പഴയ നിയമവിശുദ്ധന്മാർ, പന്തിരുവരുടെ വിശുദ്ധന്മാർ, മഹോപദ്രവ കാലത്തെ വിശുദ്ധന്മാർ, അവരൊക്കെ ഉയർത്തെഴുന്നേറ്റു. അവരൊക്കെ കിരീടങ്ങളും ദൈവത്തിൻ്റെ ദാനങ്ങളും അവർക്കുള്ള കിരീടങ്ങളൊക്കെ പ്രാപിച്ച് അവരായിരം ആണ്ട് കർത്താവിനോട് വാഴുക. അവർക്ക് ഈ വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധി, അല്ലെങ്കിൽ രണ്ടാം മരണത്തിൽ അവർ വരത്തില്ല. ഈ വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധിയിൽ അവരും വരത്തില്ല. ഇവിടെ ആദ്യം മുതലുണ്ടായിരുന്ന ദുഷ്ടന്മാർ, പാപികൾ, യാതനാസ്ഥലത്ത് കഴിഞ്ഞിരുന്നവരും ആയിരം ആണ്ട് വാഴ്ചയിൽ കൂടി കടന്നുപോയവരും ഇവിടെ വരികയാണ്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അതിന്റെ 15 വാക്യം ശ്രദ്ധിച്ച്, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ, അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, നിത്യമായ ഈ നരകത്തിലേക്ക് താങ്കൾ പോകേണ്ടതായിട്ട് വരും. താങ്കളുടെ പാപമല്ല കാരണം, താങ്കൾ ആ പാപത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന രക്ഷാ പദ്ധതി സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ താങ്കളുടെ പേരെഴുതപ്പെട്ടില്ല എന്നുള്ളതാണ് താങ്കളുടെ പ്രശ്നം. അത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം താങ്കൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. തുടർമാനമായ ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനമാണ് പാർട്ട് 1-ൽ നാം ചിന്തിച്ച് നിർത്തിയ പ്രധാനമായ വിഷയം. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, അതിൽ ഉൽപ്രാപണമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം. അതിൽ തുടരുകയാണ്. തുടർന്ന് നമ്മുടെ വിഷയത്തിലേക്ക് വന്നത് ഈ വിഷയം പറഞ്ഞ് ക്ലോസ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നതുപോലെ കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി കർത്താവ് സ്വർഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്, മധ്യാകാശത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. യോഹന്നാൻ പത്മോസിൽ കർത്താവിനെ കണ്ടത് സൂര്യൻ ശക്തിയോട് ശോഭിക്കുന്നതുപോലെ. മാർത്ത പൊൻകച്ച കെട്ടിയവനായി, മനസ്സിലായോ? ആ ഒരു 1 വായിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു അപ്പിയറൻസ് മുഴുവൻ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുകയാണ്, സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന പോലെ, നട്ടുച്ചയ്ക്ക് സൂര്യൻ എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ പ്രകാശിക്കുന്നവനായി യോഹന്നാൻ പത്മോസിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുകയാണ്. ഇതേപോലെ പൗലോസ് ദമസ്കോസിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുക. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു വലിയ വെളിച്ചത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പൗലോസിനോട് സംസാരിക്കുക. മനസ്സിലായോ? ഇതേപോലെ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നാം നമ്മുടെ കർത്താവിനെ കാണുവാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, ആ കർത്താവിൻ്റെ ആ വെളിപ്പാടിൽ കർത്താവ് ആ വെളിപ്പെടുമ്പോൾ നാം ചേർക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ഉൽപ്രാപണം, വി ആർ ഗോയിങ് ടു റാപ്ചേർഡ് ഔട്ട്. മനസ്സിലായോ? സഭ ഇവിടുന്ന് എടുക്കപ്പെടാനായിട്ട് പോവുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബോഡി ഓഫ് ക്രൈസ്റ്റ് മാത്രമായിരിക്കും അതിലെടുക്കപ്പെടുന്നത്. കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലാണ് താങ്കൾ ഇന്ന് ആയിരിക്കുന്നതെങ്കിൽ, ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന ഉപദേശമാണ് താങ്കൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ താങ്കൾ എടുക്കപ്പെടത്തില്ല എന്നുള്ള ദാരുണ സത്യം ഇപ്പോൾ മനസ്സിലാക്കുവാൻ ഞാൻ വളരെ വിനീതമായിട്ട് താങ്കളെ ഓർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ ചേർക്കുവാനാണ് കർത്താവ് വാനമേഘങ്ങൾ പ്രത്യക്ഷനാകുന്നത്. കിങ്ഡം ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാം കർത്താവിൻ്റെ 2 വരവിൽ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ലോകത്തിൽ വരുമ്പോൾ നടക്കും. അന്ന് യഹൂദന് വേണ്ടി, യഹൂദനെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും മരിച്ചുപോയ വിശുദ്ധന്മാരെ ചേർക്കുന്ന ഒരു പ്രോഗ്രാമുമാണ്. താങ്കൾ അതിൽ ഭാഗവാക്കാകുവാനുള്ള ചാൻസ് 99.9% ഉണ്ടാകത്തില്ല എന്നുള്ള ധാരണ സത്യം കൂടെ താങ്കൾ മനസ്സിലാക്കുക. ഇന്ന് തങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണെങ്കിൽ അനധിവിദൂര ഭാവിയിൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വാനമേഘങ്ങൾ പ്രത്യക്ഷനാവുമ്പോൾ, സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെടുമ്പോൾ നാം അതിൽ ചേർക്കപ്പെടും. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്, ഈ 3 ശബ്ദങ്ങളുടെ സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. കർത്താവ് തൻ ഗംഭീരനാദം, എന്തിനാണ് ഈ 3 ശബ്ദങ്ങൾ ഇവിടെ കേൾക്കുന്നത്? കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. പെട്ടെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് മിനിസ്ട്രിയിൽ, യൂട്യൂബിലുള്ള മരണാനന്തരം എന്ന വീഡിയോയിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അധികം എലാബറേറ്റ് ചെയ്യുന്നില്ല. ഒന്ന് പെട്ടെന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. കർത്താവ് തൻ ഗംഭീരനാദം, ഇത് തൻ്റെ കല്ലറകളിന്മേലുള്ള അധികാരം പ്രകടമാക്കുന്ന ഒരു ശബ്ദമാണ്. മരിച്ചു മൺമറഞ്ഞ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെ നിന്ന് മരിച്ചോ അവിടെ നിന്ന് അവർ പുനരുദ്ധാനം പ്രാപിക്കും. അതിനുവേണ്ടി ദൈവത്തിന്റെ ആ ഒരു ശബ്ദമാണ്, കല്ലറകളിന്മേലുള്ള തന്റെ അധികാരം പ്രകടമാകുന്ന ഒരു ശബ്ദമാണ്. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്ന ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നാം ഒക്കെ നമ്മുടെ കല്ലറകളെ ഭേദിച്ച് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ മർത്യ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ, നമുക്ക് ഒരു പുതിയ ശരീരം, സ്വർഗത്തിൽ വാഴുന്ന ഒരു ശരീരം ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയ്ക്കായിട്ട്, ആ ഒരു ഗ്യാരണ്ടിക്കായിട്ട്, ആ ഒരു കൺഫർമേഷനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദ്രവത്വത്തിൽ വിതച്ചു, അദ്രവത്വത്തിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കും. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കും. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീക ശരീരത്തിൽ നാം ഉയർക്കും. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഭൗമ ശരീരങ്ങളുള്ളതുപോലെ സ്വർഗീയ ശരീരങ്ങളും ഉണ്ടാകും. നാം നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം സ്വർഗീയ ശരീരത്തിലാക്കി കർത്താവിനോടൊപ്പം നാം യുഗായുഗങ്ങൾ നിത്യതയിൽ വാഴും. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് തൻ ഗംഭീരനാദം. ഈ നാം എവിടെ നിന്ന് മരിച്ചോ ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ ആത്മാക്കൾ എവിടെ നിന്ന് മരിക്കുന്നു, അവിടെ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ആ ശബ്ദത്തിൽ, ആ ഗംഭീരനാദത്തിലാണ് അത് പുനരുദ്ധാനം പ്രാപിക്കുന്നത്. പ്രധാന ദൂതന്റെ ശബ്ദം. ആരാണ് പ്രധാന ദൂതൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, മിഖായേലാണ് പ്രധാന ദൂതൻ. അനേക ദൂത സഞ്ചയങ്ങളും ദൂതന്മാരും ഒക്കെ സ്വർഗത്തിലുണ്ട്. ഒരു ചിലത് മാത്രം നമുക്കറിയാം, സറാഫുകള്, കെറൂബ്സുകള്, അധികാരങ്ങള്, വാഴ്ചകള്, അങ്ങനെയൊക്കെയുള്ള ചില ഗ്രൂപ്പുകളെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനം ഗബ്രിയേൽ, മലാഖ, മിഖായേൽ, മലാഖ, അങ്ങനെ ഒത്തിരി ദൂതന്മാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് കഴിയും. എന്നാൽ അതിലെ പട്ടാളത്തിൻ്റെ തലവനാണ് മിഖായേൽ എന്ന് പറയുന്ന ദൂതൻ. എവിടെ യുദ്ധമുണ്ടോ അതിൻ്റെ മുന്നിൽ മിഖായേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുകയാണ്. കാര്യം, മരിച്ചവരുടെ ആത്മാക്കൾ ഇന്ന് വിശ്രമിക്കുന്നത് പറദീസയിലാണ്. ആ ആത്മാക്കൾ അവരെവിടെ നിന്ന് മരിച്ച ഭൂമിയിലായോ അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കണം. അതിനുവേണ്ടി അവരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു വലിയ ബാറ്റിൽ സാത്താൻ കൈയും കെട്ടി അവരെ ഫ്രീ ആയിട്ട് വരുവാനായിട്ട് സമ്മതിക്കത്തില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു മാസീവ് കൺവേർഷൻ അവിടെ നടക്കുകയാണ്, ഒരു റീഫോർമേഷൻ അവിടെ നടക്കുകയാണ്. അതിന് സാത്താൻ അങ്ങനെ അനുവദിച്ചു കൊടുക്കത്തില്ല. നമുക്കറിയാം, ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി വന്ന ഒരു ദൂതനെ 21 ദിവസം സാത്താനിയ ദൂതന്മാർ തടഞ്ഞു നിർത്തുന്നതായിട്ട് തിരുവചനത്തിൽ നമുക്കറിയാം. 21 ദിവസം, മനസ്സിലായോ? അതുപോലെ മോശയുടെ ആത്മാവിന് വേണ്ടിയുള്ള അതിനോടുള്ള ബന്ധത്തിൽ സാത്താന് ഒരു ദൈവദൂതനുമായി തർക്കിച്ച് നിൽക്കുന്ന ഒരു ഭാഗം യൂദയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു മാസീവ് കൺവേർഷൻ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ രൂപാന്തരം പ്രാപിക്കുവാനായി വരുമ്പോൾ അവിടെ ഒരു വലിയ ബാറ്റിൽ അവിടെ നടക്കും. അത് ലീഡ് ചെയ്യുവാനായിട്ട് ദൈവം പ്രധാന ദൂതനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മിഖായേൽ അവിടെ ഉണ്ടാകും. പ്രധാന ദൂതന്റെ ശബ്ദം. മൂന്നാമത്, ദൈവത്തിന്റെ കാഹളം. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നത് ഈ കാഹളത്തെങ്കിലാണ്. കർത്താവ് പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അങ്ങനെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നത് ദൈവത്തിന്റെ ഈ കാഹളത്തെങ്കിലാണ്. പൗലോസ് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു സ്വർഗീയ മർമ്മമാണ്. അന്ത്യകാലത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് ഇവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്യം നാം ശ്രദ്ധിക്കണം, നാം എല്ലാവരും രൂപാന്തരപ്പെടും. കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് 15:52 പറയുക, നാം എല്ലാവരും കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മിൽ കുറച്ച് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമെന്നാണോ പറഞ്ഞത്? അല്ല, നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതെന്താ അങ്ങനെ? കാര്യം, താങ്കൾ കർത്താവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷയിൽ വിശ്വസിച്ചതുകൊണ്ട് ഈ സഭയുടെ ഭാഗമാണ്. ഈ സഭയുടെ ഭാഗമായാൽ താങ്കളെ പരിശുദ്ധി ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുക. എന്ന് വരെ ഈ വീണ്ടെടുപ്പിനാൾ വരെ യു വിൽ ബി ടേക്കൺ ഇൻ ദ റാപ്ചർ. പരിശുദ്ധി ആത്മാവ് കൊണ്ട് ആ അഷുറൻസ് നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രവൃത്തി നോക്കിയായിരുന്നു ദൈവം എന്നെ രക്ഷിക്കുന്നതെങ്കിൽ അത് എന്നെ വെട്ടിക്കളഞ്ഞേനെ. എന്നാൽ കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച ആ രക്ഷന്റെ പ്രവൃത്തിയിലെ എന്റെ അടിയുറച്ച വിശ്വാസത്താൽ ആ നീതി എന്നിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുക. ഇമ്പ്യൂട്ടഡ് റൈച്ചസ്നസ്. ഹല്ലേലൂയ. എന്റെ കൂടെ സന്തോഷിക്കുവാൻ കഴിയുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലുയ. ഈ വലിയ പ്രത്യാശ, ഈ വലിയ ഓഫർ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഹാലലുയ. തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുവാൻ വകയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ക്ലെമന്റ് മുതലായ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട കൂട്ടുവേലക്കാരൻ. ഫിലിപ്പിയ ലേഖനം 4:3 അവിടെ പറയുകയാണ്, ക്ലെമന്റ് മുതലായ ജീവപുസ്തകത്തിൽ പേരെഴുതിയ പൗലോസിന് അത്ര അഷുറൻസ് ആണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ക്ലെമന്റിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഓരോരുത്തരുടെയും രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി ചേർത്തിരിക്കുക, മനസ്സിലായോ? അത് പിന്നീട് മായ്ച്ചു കളയുന്നതല്ല, അത്ര അഷുറൻസോടുകൂടിയാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും ഇവിടെ വീണ്ടും ഓർപ്പിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുക. താങ്കൾ ക്രൂശിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. താങ്കൾ വേറെ പലതും രക്ഷയ്ക്ക് ആധാരമായിട്ട് ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് ക്രൂശിലും വിശ്വാസമുണ്ടെന്ന് പറയുന്നത് താങ്കൾ വിശ്വസിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. കാര്യം വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുക, ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിച്ച് സമർപ്പിച്ച് സന്തോഷിക്കുക. അല്ലാതെ സാത്താനും വിശ്വസിക്കുന്നുണ്ട് ക്രൂശ് സത്യമാണെന്ന്, അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് താങ്കൾക്ക് ഒരു ഗുണവുമില്ല. വിശ്വസിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ് രക്ഷയെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ താങ്കൾ വേറെ ഒരു മാർഗത്തിനും പോകത്തില്ല. വേറെ 10-12 കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് പല കൂതാശകളൊക്കെ ചെയ്ത് പല പ്രവൃത്തികളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ക്രൂശിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരർത്ഥമില്ല. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ നാം രൂപാന്തരപ്പെടും. സ്വർഗത്തിൽ വസിക്കുവാനുള്ള ശരീരം ദൈവം നമുക്ക് തരും. നാം ഇപ്പോൾ ആയിരിക്കുന്ന നാം തന്നെ നമ്മെ ദൈവം പുതിയ സ്വർഗസ്ഥലങ്ങളിൽ വസിക്കാവുന്ന ആ ഒരു ശരീരത്തിൽ നമ്മളെ ആക്കും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഈ പ്രാകൃത മനുഷ്യൻ്റെ കൂടാരം ശരീരം തന്നതുപോലെ സ്വർഗീയന്റെ ശരീരവും നമുക്ക് ലഭിക്കും. നാം ആദാമിന്റെ പ്രതിമ ധരിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിച്ച അതേ ശരീരം ക്രിസ്തുവിന്റെ പ്രതിമയും അതുപോലെ നമുക്ക് സ്വർഗത്തിൽ വാഴുവാനുള്ള ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഉൽപ്രാമണത്തിൽ എടുക്കപ്പെട്ട് നാം ചെല്ലുന്നത് ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിലേക്കാണ്, ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലായോ? ഉൽപ്രാവണത്തിൽ നാം എടുക്കപ്പെട്ട് കഴിയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭയിലേക്കാണ് നാം ചെല്ലുന്നത്. ഇവിടെ നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കും. പല ആവർത്തി നമ്മൾ ചിന്തിച്ചിട്ടുള്ള വിഷയമായതുകൊണ്ട് അധികം ഞാൻ അത് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഇതുപോലെ 2 പ്രവൃത്തികളാണ്, 2 പ്രവൃത്തികളാണ്. ഇത് എൻ്റെ അടുത്ത എപ്പിസോഡ്, അതായത് എപ്പിസോഡ് സീരീസ് 3 പല വിഷയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിഷയം ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ വെച്ച് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവം നമുക്ക് പ്രതിഫലം തരും. നാം ചെയ്ത പ്രവൃത്തികളുടെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നിൽക്കുമ്പോഴാണ് നമുക്കറിയുന്നത്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പ്രവൃത്തി ചെയ്യേണ്ടെന്നല്ല, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രതിഫലമുള്ളതാണ്. ഒരു മനുഷ്യന് 1 വെള്ളം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നല്ല പ്രവൃത്തികൾ ചെയ്യണം. നല്ല പ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് ഇവിടെ പ്രതിഫലം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. പൗലൂസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോരോ കിരീടങ്ങൾ, ഓരോന്നല്ല നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം നമ്മളെ മാനിക്കും. നിത്യ തേജസ്സിൻ്റെ ഖനമോർക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലൂസ് പറയുന്നതിൻ്റെ കാര്യം ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ ദൈവം നമ്മളെ മാനിക്കുന്നത് ആ രംഗം മനസ്സിൽ കണ്ടിട്ടാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണുവാനായിട്ട് കഴിയും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ആ തീയിൽ കൂടി നമ്മുടെ പ്രവൃത്തികളെയൊക്കെ കടത്തിവിടും. ഒരുത്തൻ്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. എന്നാൽ താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ആ ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. അതുപോലെ 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ ന്യായവിസ്താര സഭയുടെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മെ പിതാവായ ദൈവത്തിന് മുമ്പാകെ അതിനുശേഷം, അതായത് നമ്മൾ ഈ യേശുക്രിസ്തുവിന്റെ ന്യായവിസാര സഭയിൽ നിന്ന് നമ്മുടെ കിരീടങ്ങളും നമ്മുടെ റിവാർഡുകളും ഒക്കെ നമ്മൾ പ്രാപിച്ച് നമ്മുടെ പുതിയ അസൈൻമെന്റൊക്കെ സ്വീകരിച്ച് നമ്മളെ പിതാവായ ദൈവത്തിന് മുമ്പിൽ കർത്താവ് നമ്മളെ പ്രസന്റ് ചെയ്യുകയാണ്. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ആ സമയത്ത് പാരലലായിട്ട് ഈ ലോകത്തിൽ വലിയ മഹാപീഡനം, വലിയ മഹോപദ്രവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരലായിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകും, മനസ്സിലായോ? ചന്ദ്രൻ രക്തതുല്യമായി പോകും. ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു തുടങ്ങും. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് ഉതിർത്ത് കായ്കൾ വീഴുന്ന മാതിരി, അത്തിക്കായ്കൾ കാറ്റത്ത് വീഴുന്നത് മാതിരി ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. പല ദ്വീപുകളും മലകളും സ്വസ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം ലെയർ ലെയറായിട്ട് മാറിപ്പോകും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി നിങ്ങളെ ചിന്തിക്കുന്നതിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അതിഭയങ്കരമാണ് ആ കാലഘട്ടം. അതാണ് മഹോപദ്രവകാലം എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെറും തുടക്കം. വെളിപ്പാട് പുസ്തകത്തിലെ 6-ാം അധ്യായം 7-ാം അധ്യായമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് 19-ാം അധ്യായം വരെ കിടക്കുകയാണ്. 13-14 ആകുമ്പോഴത്തേന് എതിർ ക്രിസ്തു വെളിപ്പെടും, മഹോപദ്രവം ആരംഭിക്കും. അതുവരെ പീഡനമാണ്, അതിനുശേഷം മഹാപീഡനം. ഈ സമയത്ത് നമ്മളിവിടെ ആയിരിക്കും എന്നറിയാമോ? കർത്താവിന്റെ ന്യായവിസ്താര സഭയിലും യേശു ക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലും അതിനുശേഷം പിതാവിന്റെ സന്നിധിയിലും നമ്മൾ സ്വർഗങ്ങളിൽ വാഴുവാനായിട്ട് പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി സ്വർഗാദി സ്വർഗങ്ങളിൽ വാഴുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ നൊടി നേരത്തെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല, ഈ ജഡത്തിലെ പ്രയാസങ്ങൾ നമുക്ക് സാരമില്ല, ഈ മൺകൂടാരത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് സാരമില്ല. നമ്മുടെ അകത്തെ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ 666 എതിർ ക്രിസ്തുവും മഹതിയാം ബാബിലോനും ഹെർമഗദോൻ യുദ്ധവും ഒക്കെ നടക്കും. അതിൻ്റെ പരിസമാപ്തിയായി ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. ഭൂമിയും അതിലുള്ള പണികളൊക്കെയും വെന്തുപോകും. അപ്പോൾ കർത്താവിന്റെ 2-ാം വരവാകും. ഹല്ലേലൂയ. അവൻ രാജാദി രാജാവായി, അവൻ കർത്താദി കർത്താവായി, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് മാതിരി. ചില മിന്നലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? കിഴക്ക് നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറോളം വിളങ്ങുന്നത് മാതിരി ഇതുമാതിരി മനുഷ്യപുത്രന്റെ വരവാകും. ഹല്ലേലൂയ. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അന്ന് അവൻ ഒലിവുമലയിൽ ചവിട്ടും, അവൻ്റെ പാദം ഒലിവുമലയിൽ നിൽക്കും. ഇതാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത. ഇതാണ് 12 അപ്പോസ്തലന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിച്ചത്. ഇതാണ് മത്തായി 24-ലും ലൂക്കോസ് 21-ലും ഒക്കെ കർത്താവ് വിവരിച്ചത്. ഇതാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ വിവരിച്ചത്. അതായത് അന്ത്യകാലത്തിന്റെ സംഭവങ്ങളും കർത്താവിന്റെ വരവും ഒക്കെ പറഞ്ഞത് ഇതാണ്. ഇത് മഹത്വ പ്രത്യക്ഷതയാണ്. ഇത് കർത്താവിന്റെ 2-ാമത്തെ വരവാണ്. ഇത് കർത്താവ് ലോകത്തിലേക്ക് വരുന്നതാണ്. നാം ഇതിന് 7 വർഷം മുമ്പ്, കുറഞ്ഞത് 7 വർഷം മുമ്പ് ഈ സഭ ഈ ലോകത്തിൽ നിന്ന് ഉൽപ്രാമണത്തിൽ ചേർക്കപ്പെടുമ്പോൾ നാം ചേർക്കപ്പെടും. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നാം കർത്താവിന്റെ സന്നിധിയിൽ സ്വർഗത്തിലായിരിക്കും. എന്നാൽ കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷത അന്ന് ഇവിടെ ഉള്ളവർ കാണുവാനായിട്ട് ഇടയായിത്തീരും. അന്നുള്ളവരെല്ലാവരും കാണും. അത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ എല്ലാവരും കാണും. അന്ന് ജീവനോടുള്ളവരെല്ലാവരും കാണും. വെളിപ്പാട് പുസ്തകം 1:7 പറയുന്നു, അതാ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. യെസ് ഇൻഡീഡ് ദാറ്റ് വിൽ ഹാപ്പൻ. അന്ന് അവിടെ ഒരു തേജസ്സിന്റെ സിംഹാസനം വിരിക്കും. ഇതാണ് കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിലെ തേജസ്സിന്റെ സിംഹാസനം. ഒരു പുനരുദ്ധാനോട് നടക്കും. ഈ പുനരുദ്ധാനത്തിലാണ് പഴയ നിയമവിശുദ്ധന്മാരും ചെറിയ കൂട്ടം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലത്തുണ്ടായിരുന്ന പന്തിരുവരുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടവരും ഈ ട്രിബുലേഷൻ മഹോപദ്രവത്തിൽ കൂടി രക്ഷിക്കപ്പെടുന്ന വിശുദ്ധന്മാരും ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്ന അവരൊക്കെ പുനരുദ്ധാനം പ്രാപിക്കുന്നത് ഈ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത്തിലെ ഈ തേജസ്സിന്റെ സിംഹാസനത്തിൽ വരികയും പുനരുദ്ധാനം പ്രാപിച്ച് ഈ സിംഹാസനത്തിൽ വരികയും അവരുടെ കിരീടങ്ങൾ അവരുടെ പ്രതിഫലങ്ങളൊക്കെ സ്വീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം അവരായിരമാണ്ട് ഈ ലോകത്തിൽ വാഴുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു രാജാദി രാജാവായി പിറന്നവൻ, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ അവന്റെ തോളിൽ ഈ ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് യേശു ക്രിസ്തു രാജാദി രാജാവായി ഈ ലോകത്തെ വാഴും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ലോർഡ്സ് പ്രെയർ അന്ന് നിറവേറും. ഇതിൽ 12 അപ്പോസ്തലന്മാരും കർത്താവിനോടൊപ്പം 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കും. ഇതാണ് കർത്താവ് യേശു ക്രിസ്തു പത്രോസ് അപ്പോസ്തലനോട് മത്തായി 19-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ പറഞ്ഞത്. പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ 12 പേരും പുനർജനനത്തിൽ പുനരുദ്ധാനം പ്രാപിച്ച് എന്നോടൊപ്പം 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കും. മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നുപോയി വെളിപ്പാടിൽ നമ്മൾ കാണുന്ന 7 സഭകളുണ്ട്. ഈ മഹോപദ്രവ കാലത്തിൽ കൂടി കടന്നു പോകുന്ന കഷ്ടം അനുഭവിക്കുന്ന സഭകൾ, അവർക്ക് ദൈവം ഒരു പ്രത്യേക ഓഫർ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ 7 സഭകൾ അവരോട് പറയുകയാണ്, ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഞാൻ നിങ്ങൾക്ക് തിന്മാൻ തരും. ജയിക്കുന്നവന് 2 മരണത്തിൽ ദോഷം വരികയില്ല. ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. ഇതൊക്കെ ഈ ട്രിബുലേഷനിൽ കൂടി മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുന്ന ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഓഫറാണ്. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊന്നും ഇന്ന് നമുക്ക് ബാധകമല്ല എന്നുള്ള ആ ഒരു സത്യം ഉൾക്കൊള്ളുവാൻ മനസ്സ് തുറക്കുന്നവർക്കായിട്ട്, തിരുവചനം ഉള്ളതുപോലെ പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ഉള്ളം തുറക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. നാം ഉൽപ്രാവണത്തിൽ എടുക്കപ്പെട്ട കർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും. ഹല്ലേലൂയ. അതിനായിട്ട് ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ട്രിബുലേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് കൊടുത്തൊരു പ്രത്യേക ഓഫറാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. അതിമനോഹരമായ ഹല്ലേലൂയ 1000 വാഴ്ചയ്ക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ രാജാവായി. 1000 വാഴ്ചയ്ക്ക് ശേഷം നിത്യമായ പുത്തനാം യെരുശലേമിലേക്ക് കടക്കുകയാണ്. ഈ സമയം ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെട്ട സഭ, നമുക്കറിയാം നാം ഒക്കെ ക്രിസ്തുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ സന്തോഷിക്കുന്നു. എഫേസ്യ ലേഖനം 2:6-7 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. കൃപയുടെ അത്യന്ത ധനം, ഹല്ലേലൂയ, അതിൻ്റെ മഹത്വത്തിൽ നാം കർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു സർവ്വവ്യാപിയാണ്. ഒരേ സമയം 2 സ്ഥലത്തും കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, അതിനുശേഷം സാത്താനെയും അവൻ്റെ കൂട്ടരെയും അതുവരെ യാതനാ സ്ഥലത്തായിരുന്നവരെയൊക്കെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുന്നു. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 15-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ്. ഒരിക്കൽ കൂടി വായിക്കുന്നു, ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിനുശേഷം പുത്തനാം യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നാം കാണുന്നു. 21-ാം അധ്യായം വെളിപ്പാട് ദിവസം 21-ാം അധ്യായം 2-ാം വാക്യം അവിടെ പറയുന്നു, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-3 വാക്യങ്ങളിൽ പറഞ്ഞത്. അതായത്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്നൊക്കെ പറഞ്ഞത് ഈ ഭവനത്തെക്കുറിച്ചാണ്. ഇതാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായിരുന്ന അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് നോക്കി പാർത്തിരുന്നത്. അവരൊക്കെ അടിസ്ഥാനങ്ങളുള്ളതും ദൈവം ശില്പിയായി നിർമ്മിച്ചതുമായ ഈ ഭവനത്തിനു വേണ്ടി അവർ നോക്കിയിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവർ കാത്തിരുന്ന ആ മനോഹര ഭവനം, അവരുടെ ആ മനോഹര വാഗ്ദത്തം, ദൈവം കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കൊടുത്ത ആ മനോഹര വാഗ്ദത്തം, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു എന്ന് പറയുന്ന ഭവനം ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. 21-ാം അധ്യായം 2-ാം വാക്യം അതാണ് ഞാൻ നിങ്ങളിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. അത് താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ 9-10 വാക്യങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ 9-10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ 10-ാം വാക്യം അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. ഹല്ലേലൂയ! ഇതൊരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഓഫറാണിത്. ഇത് നമുക്ക് മുൻപേ ദൈവം തിരഞ്ഞെടുത്ത യഹൂദന്മാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ മണവാട്ടി എന്ന സഭയ്ക്ക് ദൈവം അവർക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല, ഇത് വളരെ വ്യക്തമായിട്ട് പറയുക. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ, മനസ്സിലായോ? ആ മണവാട്ടി എന്ന് പറയുന്ന ഒരു വലിയ പാക്കേജാണ്. ഇതിൽ വിശുദ്ധന്മാരും ഇസ്രായേലും ഇസ്രായേലിലെ പഴയ വിശുദ്ധന്മാരും പുതിയ വിശുദ്ധന്മാരും ഒക്കെ ചേരുന്നൊരു വലിയ പാക്കേജാണ് ഈ മണവാട്ടി സഭ, അല്ലെങ്കിൽ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. സോങ് ഓഫ് സോളമൻ, ഉത്തമ ഗീതം എഴുതിയത് തന്നെ ഈ മണവാട്ടിക്ക് വേണ്ടിയിട്ടാണ്. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയായിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മണവാട്ടിയാണ്. നാം ഇന്ന് ആ മണവാട്ടി സഭയുടെ ഭാഗമല്ല, നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായിരുന്ന സഭയുടെ ഭാഗമാണ്. ഇത് വേർതിരിച്ചു മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തു രാജാതിരാജാവായി കർത്താതികർത്താവായി എന്നേക്കും ആരാധ്യനായി വാഴും. കൊലോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം അതിങ്ങനെ പറയുന്നു: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ! കർത്താതികർത്താവായി രാജാതിരാജാവായി യേശു ക്രിസ്തു എന്നേക്കും ആരാധ്യനായി വാഴും. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കുവാനും ദൈവം മുമ്പാകെ സമർപ്പിക്കുവാനും പാരമ്പര്യത്തിൻ്റെ ഊരാ കുടുക്കുകളിൽ നിന്ന് മാറി യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ രക്ഷണ പ്രവൃത്തിയിൽ ഉള്ള വിശ്വാസത്താൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ പ്രബോധിപ്പിക്കുകയാണ്. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നുകളഞ്ഞു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നുകളഞ്ഞു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നുകളഞ്ഞു. എന്നാൽ താങ്കൾ ഇന്ന് വസ്ത്രങ്ങളെയല്ല, തങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി വാസ്തവമായിട്ട് കർത്താവിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, തിരുവചനം പറയുന്നു, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കാം, യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. വിട്ടിലും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം തരാം എന്ന് കർത്താവ് നമ്മളോട് അരളി ചെയ്യുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച ആരും ഒരുത്തരു പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പാർട്ട് 2 മരണാനന്തരം എന്ന എപ്പിസോഡ് ഇതോടെ ഇവിടെ അവസാനിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച് ആരും നഷ്ടപ്പെട്ട് നിത്യനരകാഗ്നിയിൽ പോകാതെ ഇന്ന് വളരെ സിമ്പിളായി കർത്താവിൻ്റെ കൃപയാൽ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന നിത്യ ജീവനിൽ കടക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും ഭാഗ്യവും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. ഹല്ലേലൂയ്യ.